സ്വന്തമായവരെ കടാക്ഷിക്കുവാൻ വേണ്ടി താങ്കൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാവുന്നതാണ് സുഹൃത്തെ. അവന്റെ ദൃഷ്ടി തനിക്കുള്ളവരുടെ മേൽ ഉണ്ടാകുന്നത് തീർച്ചയാണ്. അവർ ഒരിക്കലും ലജ്ജിതരാകില്ല.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ദേവാലയം പണി ആരംഭിച്ചെങ്കിലും ശത്രുക്കളുടെ എതിർപ്പ് മൂലം പണി നിർത്തിവെക്കേണ്ടതായി വന്നു എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുവല്ലോ. ശത്രുക്കൾ അർത്ഥശിഷ്ട രാജാവിനൊരു എഴുത്തെഴുതുകയും അത് യെരുശലേമിനെക്കുറിച്ച് രാജാവിനൊരു തെറ്റായ ധാരണ നൽകുകയും ചെയ്തു. അവർ അതിനെ മത്സരമുള്ള പട്ടണം, അതെ ദുഷ്ട പട്ടണം എന്നത്ര വിളിച്ചത്. ഇത് വാസ്തവമോ എന്നറിയുവാൻ അർത്ഥശിഷ്ട രാജാവ് തന്റെ പഴയ രേഖകളെല്ലാം പരിശോധിക്കുകയും യഹൂദയുടെ ഏതാണ്ട് അവസാന നാളുകളിൽ അവർ എതിർത്ത് നിന്ന ഒരു രേഖ ഉണ്ട് എന്ന് കാണുകയും ചെയ്യുന്നു. അവർ മൂന്ന് പ്രാവശ്യം മത്സരിച്ചു. ഒടുവിലായി നെബുക്കനേസർ വന്ന് പട്ടണത്തെ നശിപ്പിച്ചു. എന്നാൽ അവർ വേണ്ട വിധത്തിൽ രേഖകളെ പരിശോധിച്ചില്ല എന്നതാണ് വാസ്തവം. മത്സരം ശരിയാകുന്നു എന്നവർ കണ്ടുപിടിച്ചെങ്കിൽ തന്നെ യെരുശലേം പട്ടണം വീണ്ടും പണിയുവാനുള്ള ഒരു കൽപ്പന ആ രേഖകളിൽ ഉണ്ടായിരുന്നത് അവർ ശ്രദ്ധിച്ചില്ല. ഈ പറഞ്ഞത് വലിയ നിരാശയുടെ കാലയളവായിരുന്നു. അവർ പണി നിർത്തിയെന്ന് മാത്രമല്ല, മൊത്തം പണിയിൽ നിന്നും നീങ്ങിപ്പോകുവാനുള്ള പരീക്ഷയെയും അവർ ഇപ്പോൾ നേരിടുകയാണ്. തങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അതത്രേ എന്നവർ കരുതി. ഇന്ന് അനേകരും ഇതേപോലെ ചിന്തിക്കുന്നതായി കാണാവുന്നതാണ്. തങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനമൊന്നു മാറിയാൽ തങ്ങളുടെ പ്രശ്നമൊന്നു പരിഹരിക്കാം എന്നത്രേ അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ആയിരിക്കുന്ന ആ ജോലി ശരിയല്ല, അതൊന്നു മാറിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന ചിന്ത. ഈ വിവാഹബന്ധം തെറ്റിപ്പോയി, വേറെ ഏതായിരുന്നെങ്കിലും സംഗതി പ്രശ്നമാകെയില്ലായിരുന്നു എന്നുള്ള ചിന്ത. ഈ വീട് അതാണെന്റെ പ്രശ്നം, ഇത് മാറാമെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്. അതെപ്പോഴും സത്യമാകണമെന്നില്ല സുഹൃത്തെ. ഒട്ടുമുക്കാലും സമയങ്ങളിൽ പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പലരും അങ്ങനെ ചിന്തിക്കുന്നത്. പ്രശ്നത്തിന്റെ പരിഹാരം ഒരുപക്ഷെ താങ്കളിൽ തന്നെ ആയിരിക്കാം. ഒട്ടുമുക്കാലും സമയങ്ങളിൽ അത് അങ്ങനെ തന്നെയാണ്. താങ്കളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുവാൻ താങ്കൾക്ക് സാധിക്കില്ല. ഏതായാലും ഭാഗ്യവശാൽ ഈ പറഞ്ഞ സമയത്ത് ജനങ്ങൾ ഓടിപ്പോയില്ല. ദൈവം പ്രവാചകന്മാരായ ഹഗായിയെയും സെക്കറിയാവിനെയും എഴുന്നേൽപ്പിച്ചു. ഹഗായിയുടെ പുസ്തകവും സെക്കറിയാവിന്റെ പ്രവചനവും ഈ എസ്രായുടെയും നെഹമ്യാവിന്റെയും പുസ്തകവും തമ്മിൽ ബന്ധപ്പെടുത്തി പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇവ ഒരുമിച്ച് പഠിക്കുന്നതാണ് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട്, അന്നത്തെ സാഹചര്യവും അന്നത്തെ ചരിത്രമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. എസ്രായുടെ പുസ്തകം അഞ്ചാം അധ്യായം നാം പഠിക്കുമ്പോൾ, നാലാം അധ്യായം വരെ നാം പഠിച്ചിരുന്നല്ലോ, അഞ്ചാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ അതിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ ഹഗ്ഗായി, ഇദ്ദോവിന്റെ മകൻ, സെക്കറിയാവ് എന്നീ പ്രവാചകന്മാർ യഹൂദയിലും യെരുശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. ദേവാലയം വീണ്ടും പണിയുന്നതിനായി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം വിളിച്ചാക്കിയ രണ്ട് പ്രവാചകന്മാരെയാകുന്നു ഇവിടെ നാം കാണുന്നത്. യെരുശലേം വീണ്ടും പണിയുവാൻ പേർഷ്യൻ രാജാവായിരുന്ന കോരെശ് അവർക്ക് അനുമതി നൽകിയിരുന്നു എന്ന വിവരം അവർക്കറിയാമായിരുന്നു എന്നത് തീർച്ചയാണ്. കോരെശിന്റെ ആ തീർപ്പ് എല്ലാവരും അറിഞ്ഞിരുന്നതാണ്. യെരുശലേം പട്ടണത്തെ വീണ്ടും പണിയുന്നത് ദൈവഹിതമാണെന്നും അതിനുള്ള ദൈവത്തിന്റെ സമയത്താണ് തങ്ങൾ ജീവിക്കുന്നതെന്നും അവർ അറിഞ്ഞു. ഹഗ്ഗായി അവരെ ദൈവത്തിന്റെ ദൂതുവാഹികൾ എന്നത്ര വിളിക്കുന്നത്. ഈ രണ്ട് പ്രവാചകന്മാർ ഒരുപോലുള്ളവർ അല്ലായിരുന്നു. അവർക്കിരുവർക്കും പൊതുവായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, അവർ ഇരുവരും ദൈവത്തിന്റെ പ്രവാചകന്മാരായിരുന്നു എന്നത് മാത്രമായിരുന്നു. ഹഗ്ഗായിയുടെ പാദങ്ങൾ ഭൂമിയിലായിരുന്നു. അവൻ വളരെ ശക്തനായ, സ്ഥിരതയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹഗ്ഗായിയുടെ പ്രവചനം നാം പഠിക്കുമ്പോൾ വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ അവൻ പറയുന്നത് പോലെ തോന്നും. അതങ്ങനെ തന്നെയാണ്. താങ്കൾക്ക് വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന ഒരു ഉറച്ച വ്യക്തി. അവന് വേണ്ടിയിരുന്നത് വസ്തുതകളായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവനൊരു അളവുകോൽ കൊണ്ട് നടന്ന് കണ്ണിൽ കണ്ടതെല്ലാം അളന്നു. അവൻ രാഷ്ട്രത്തിന്റെ മനസാക്ഷിയോട് സംസാരിച്ചു. അവന്റെ ദൂതുകൾ ആഴത്തിൽ പതിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതുമായിരുന്നു. അവനെപ്പോലുള്ളവർക്ക് അന്നും ഇന്നും പ്രസിദ്ധി ആർജിക്കുവാൻ പ്രയാസമാണ് ഇല്ലേ? വളരെ പ്രായോഗികമായി സംസാരിക്കുന്ന പ്രവണത ദോഷമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവർ പറയുന്നത് മാത്രമേ വിജയിക്കൂ എന്ന കാര്യം മറക്കരുത്, ഇന്നല്ലെങ്കിൽ നാളെ. സക്കരിയാവിന്റെ കാര്യം പറഞ്ഞാൽ അവൻ നേരെ വിപരീതമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. കള്ളത്തരം ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അവന്റെ തല മേഘങ്ങളിലായിരുന്നു. അവന് ഉന്നതങ്ങളായ ദർശനങ്ങളും അതിനോട് ചേർത്ത് പറയുവാനുള്ള ദൂതുമുണ്ടായിരുന്നു. ജനത്തിന്റെ വികാരത്തെയാണ് അവൻ സമീപിച്ചത്. അവരുടെ ഹൃദയങ്ങളോട് അവൻ സംസാരിച്ചു. ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഹഗ്ഗായിയും സക്കരിയാവും ഇസ്രായേലിന്റെ മനസാക്ഷിയോടും ഹൃദയത്തോടും സംസാരിച്ചു. എന്നിരുന്നാലും ഹഗ്ഗായിയെയാണ് നേതാവായി കണക്കാക്കാറുള്ളത്. എന്നാൽ കെട്ടിട പണി തുടരുവാൻ അവർ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഈ സമയത്ത് ഹഗ്ഗായിയുടെ പുസ്തകവും സക്കരിയാവിന്റെ പ്രവചനവും വായിക്കുന്നത് വളരെ നല്ലതാണ്. അഞ്ചാം അധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അങ്ങനെ ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായി യേശുവയും എഴുന്നേറ്റ് യെരുശലേമിലെ ദേവാലയം പണിവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോടുകൂടി ഇരുന്ന് അവരെ സഹായിച്ചു. ആ കാലത്ത് നദിക്കിക്കരയുള്ള ദേശാധിപതിയായ തഗ്നായിയും സെദർ ബോസ്നായിയും അവരുടെ കൂട്ടക്കാരും അവരുടെ അടുക്കൽ വന്നവരോട്, ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾ കാർ കൽപ്പന തന്നു എന്ന് ചോദിച്ചു. പണി പുനരാരംഭിച്ചപ്പോൾ അവരുടെ ശത്രുക്കൾ അതേക്കുറിച്ച് കേട്ടു. തഗ്നായി ശമരിയിലെ പേർഷ്യൻ ഗവർണർ ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സെദർ ബോസ്നായി ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നിരിക്കണം. അവർ വന്ന് പണിയെടുത്തുകൊണ്ടിരുന്നവരെ വെല്ലുവിളിച്ചു. അവർ പറഞ്ഞു, എന്തൊരാശയം, പണി നിർത്തുവാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് അറിയില്ലേ? വെറുതെ കോടതി അലക്ഷ്യമുണ്ടാക്കരുത് എന്നാണ് അവരുടെ ഉപദേശം. ഇപ്പോൾ അവർ അവർക്ക് നൽകുന്ന മറുപടി വാസ്തവത്തിൽ ഒരു ഉത്തരമേ അല്ല. ഒന്നാമതായി, തഗ്നായിയും അവന്റെ ആളുകളും ശത്രുക്കളാണ്. അവർ ലോകത്തിന്റെ മനുഷ്യരാണ്. തങ്ങളുടെ മുത്തുകളെ പന്നിയുടെ മുൻപിൽ ഇടുവാൻ യഹൂദന്മാർ തയ്യാറുമല്ല. ദൈവം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പണിയുന്നതെന്ന് പറഞ്ഞാൽ അവർക്കെന്തെങ്കിലും മനസ്സിലാകുമോ? അത് അവർ പരിഹസിച്ച് തള്ളും. യഹോവയുടെ കാര്യങ്ങൾ അവൻ അറിയിക്കുന്നത് തന്റെ ഭക്തന്മാരെയാണ്. സങ്കീർത്തനം 25:14 നാം വായിക്കുന്നു, അവൻ തന്റെ നിയമം തന്റെ ഭക്തന്മാരെ അറിയിക്കുന്നു, മറ്റാരെയും കൂടി അറിയിക്കുന്നില്ല. 1 കൊരിന്ത്യർ 2:14 നാം വായിക്കുന്നു, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകും. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ഒരു കൂട്ടം വിഡ്ഢികളെപ്പോലെയാണ് ഇവിടെ ഈ മഹാന്മാർ ചോദ്യം ചോദിക്കുന്നത്. ഒരു മറുചോദ്യത്തോടെയാണ് പണിയുന്നവർ മറുപടി നൽകുന്നത്. 4 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അതാണല്ലോ കണ്ടത്. ഈ കെട്ടിടം പണിയുന്ന ആളുകളുടെ പേരെന്ത് എന്നും അവരോട് ചോദിച്ചു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞങ്ങൾക്ക് തന്ന ലിസ്റ്റിൽ നിങ്ങളുടെ പേരുകൾ ഞങ്ങൾ കണ്ടില്ലല്ലോ. ഈ പണിയുടെ ഒരു ഭാഗമാകുന്നു നിങ്ങളെങ്കിൽ നിങ്ങളോട് ഉത്തരം പറയുവാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ നിങ്ങളുടെ പേരുകൾ ഈ ലിസ്റ്റിലില്ലാത്തതിനാൽ ഞങ്ങൾ നിങ്ങൾക്കുത്തരം തരില്ല. നിങ്ങളെ ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ, നിങ്ങൾ പോയി നിങ്ങളുടെ പാട് നോക്ക് എന്ന് നല്ല ഭാഷയിൽ പറയുന്ന ഒരു ഭാഗം മാത്രമാണിത്. ഇതിൽ കൂടുതൽ ഒരാളെ ആക്ഷേപിക്കുന്നത് എപ്രകാരമാണ്? എന്നാൽ അപ്രകാരത്തിലുള്ള ഒരു മറുപടി ഈ പണിക്കാരെ വളരെ പ്രയാസമുള്ള ഒരു അവസ്ഥയിലാക്കി തീർക്കും. എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കുക. 5 വാക്യം, എന്നാൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാരെ കടാക്ഷിച്ചതുകൊണ്ട് ഈ കാര്യം ദാര്യാവേശിന്റെ സന്നിധിയിൽ ബോധിപ്പിച്ച് മറുപടി വരും വരെ അവർ അവരുടെ പണി മുടക്കിയില്ല. എത്ര ആശ്ചര്യകരമായ ഒരു കാര്യമാണിത്! തന്റെ സ്വന്തമായവരെ കടാക്ഷിക്കുവാൻ വേണ്ടി താങ്കൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാവുന്നതാണ് സുഹൃത്തെ. അവന്റെ ദൃഷ്ടി തനിക്കുള്ളവരുടെ മേൽ ഉണ്ടാകുന്നത് തീർച്ചയാണ്. അവർ ഒരിക്കലും ലജ്ജിതരാകില്ല. തനിക്കുള്ളവരെ അവൻ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. ഇതാ വീണ്ടും ഒരു കത്ത് രാജാവിന് ലഭിക്കുന്നു. ഈ പറഞ്ഞ സമയം അപ്പോഴേക്കും രാജാവ് ദാര്യാവേശാണ്. കുറഞ്ഞത് 7 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു മുൻപ് ലഭിച്ച കത്ത് കഴിഞ്ഞ് വർഷങ്ങൾ പലത് കഴിഞ്ഞു. 6-7 വാക്യങ്ങൾ നാം വായിക്കുന്നു, നദിക്കിക്കര ദേശാധിപതിയായ തഗ്നായിയും സെദർ ബോസ്നായിയും നദിക്കിക്കരയുള്ള അഫർസ്യരായ അവന്റെ കൂട്ടക്കാരും ദാര്യാവേശ് രാജാവിന് എഴുതി അയച്ച പത്രികയുടെ പകർപ്പ്. അവർ അവന് ഒരു പത്രിക കൊടുത്തയച്ചു. അതിൽ എഴുതിയതെന്തെന്നാൽ, ദാര്യാവേശ് രാജാവിന് സർവമംഗളവും ഭവിക്കട്ടെ. ശത്രു അയക്കുന്ന മറ്റൊരു കത്താണിത്. അവർ എന്തെങ്കിലും പ്രത്യേക വിധത്തിലായിരിക്കും ഇത് അയച്ചത്. 8 രാജാവിനെ ബോധിപ്പിപ്പാൻ ഞങ്ങൾ യഹൂദ സംസ്ഥാനത്തിൽ മഹാദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നു. അത് അവർ വലിയ കല്ലുകൊണ്ട് പണിയുന്നു, ചുവരിന്മേൽ ഉത്തരം കയറ്റുന്നു, അവർ ജാഗ്രതയായി പണി നടത്തുന്നു, അവർക്ക് സാധിച്ചും വരുന്നു. ഈ ശത്രുക്കളുടെ അടവ് ശ്രദ്ധിച്ചോ. അവർ വാസ്തവത്തിൽ പറയുന്നത്, അവരെ ഉറ്റുനോക്കുവാനൊന്നും ഞങ്ങൾ അവിടെ പോയതല്ല രാജാവേ, ഞങ്ങൾ വാസ്തവത്തിൽ അവരുടെ ശത്രുക്കളൊന്നുമല്ല, അവിടെ അടുത്തൊന്ന് പോകേണ്ടതായി വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ ധൃതിയായുള്ള പണിയൊന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ഞങ്ങൾ കണ്ടത് ഇതാണ്. 9-10 ഞങ്ങൾ ആ മൂപ്പന്മാരോട് ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് കൽപ്പന തന്നത് ആരെന്ന് ചോദിച്ചു. അവരുടെ ഇടയിൽ തലവന്മാരായ ആളുകളുടെ പേരുകളെ എഴുതി സന്നിധാനത്തിൽ അയക്കേണ്ടതിന് ഞങ്ങൾ അവരുടെ പേരും അവരോട് ചോദിച്ചു. അവർ പ്രവാചകന്മാരായിരുന്ന ഹഗ്ഗായിയുടെയും സക്കരിയാവിന്റെയും പേര് പറയുന്നില്ല, മൂപ്പന്മാരെന്ന് പറയുന്നു. 11 എന്നാൽ അവർ ഞങ്ങളോട്, ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവന്റെ ശുശ്രൂഷക്കാരാകുന്നു, ഏറിയ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു, അത് ഇസ്രായേലിന്റെ ഒരു മഹാരാജാവ് പണിതതായിരുന്നു, 70 മുൻപ് സംഭവിച്ച പ്രവാസത്തിന്റെ ചരിത്രമാകുന്നു അവർ അവരോട് പറയുന്നത്. 12-13 എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അവരെ ബാബേൽ രാജാവായ നെബുക്കനേസർ എന്ന കൽദയന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിച്ചു, ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ബാബേൽ രാജാവായ കോരസിന്റെ 1 കോരസ് രാജാവ് ഈ ദേവാലയം പണിവാൻ കൽപ്പന തന്നു. കോരസ് രാജാവ് ദേവാലയം വീണ്ടും പണിയുവാനുള്ള കൽപ്പന തങ്ങൾക്ക് നൽകി എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് അവർ നൽകി. കോരസ് രാജാവ് ദേവാലയത്തിലെ പാത്രങ്ങളെപ്പോലും മടക്കി അയച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. 14-15 നെബുക്കനേസർ യെരുശലേമിലെ മന്ദിരത്തിൽ നിന്നെടുത്ത് ബാബേലിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചിരുന്ന ദേവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളെ കോരസ് രാജാവ് ബാബേലിലെ ക്ഷേത്രത്തിൽ നിന്ന് എടുപ്പിച്ച് താൻ നിയമിച്ചിരുന്ന ശേഷ്ബസർ എന്നു പേരുള്ള ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവനോട്, ഈ ഉപകരണങ്ങൾ നീ എടുത്ത് യെരുശലേമിലെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെല്ലുക, ദേവാലയം അതിന്റെ സ്ഥാനത്ത് പണിയട്ടെ എന്ന് കൽപ്പിച്ചു. ഇനിയും പറയുന്ന അപേക്ഷയോടെയാണ് കത്ത് ഉപസംഹരിക്കുന്നത്. 16-17 അങ്ങനെ ശേഷ്ബസർ വന്ന് യെരുശലേമിലെ ദേവാലയത്തിന്റെ അടിസ്ഥാനം ഇട്ടു. അന്ന് മുതൽ ഇന്ന് വരെ അത് പണിതുവരുന്നു, ഇതുവരെ അത് തീർന്നിട്ടില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആകയാൽ രാജാവ് തിരുമനസായി യെരുശലേമിലെ ഈ ദേവാലയം പണിയുവാൻ കോരസ് രാജാവ് കൽപ്പന കൊടുത്തത് വാസ്തവമോ എന്ന് ബാബേലിലെ രാജഭണ്ഡാരഗ്രഹത്തിൽ ശോധന കഴിച്ച് ഇതിനെക്കുറിച്ച് തിരുവുള്ളം എന്തെന്ന് ഞങ്ങൾക്ക് എഴുതി അയച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. കോരസ് ഈ പറഞ്ഞതുപോലെ ഒരു തീർപ്പ് കൽപ്പിച്ചിരുന്നു എന്നീ ശത്രുക്കൾ വിശ്വസിച്ചില്ല. എന്നാൽ അവരുടെ കത്തിൽ പറയുന്നത്, യഹൂദന്മാർ ദേവാലയം വീണ്ടും പണിയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു തീർപ്പുണ്ടായി എന്ന അവകാശവാദത്തിന്മേലാകുന്നു എന്നത്രേ. മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിന്മേൽ ഒരു അന്വേഷണം അവർ ആവശ്യപ്പെടുകയാണ്. അപ്രകാരത്തിലൊരു തീർപ്പില്ല എന്നീ ശത്രുക്കൾക്ക് ഉറപ്പുണ്ട്. ഈ ജനം തങ്ങളുടെ സ്വന്തമായി ഇത് ചെയ്യുന്നു എന്നാണ് അവരുടെ വാദം. കോരസിന്റെ തീർപ്പ് സ്ഥിരീകരിക്കുന്നതാണ് 6 നാം കാണുന്നത്. ദൈവജനത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചും സ്ഥിതിയെക്കുറിച്ചും വളരെയേറെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒന്നോർക്കണം, ഈ രണ്ട് കാര്യങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ്. സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ദൈവം അവർ ആയിരിക്കണമെന്നാഗ്രഹിച്ച സ്ഥാനത്ത് തന്നെയാണ് യഹൂദന്മാർ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ. അവർ വാഗ്ദത്ത ദേശത്തായിരുന്നു. ദേശത്തേക്ക് മടങ്ങി വരുവാനുള്ള തീർപ്പുണ്ടാക്കിയത് കോരശ് രാജാവാണ്. താനത് ദൈവത്തിന്റെ കൽപ്പനയാൽ ചെയ്യുന്നു എന്നാണ് കോരശ് അവകാശപ്പെട്ടത്. അങ്ങനെ ഈ ജനം ദൈവം അവർ ആയിരിക്കണമെന്നാഗ്രഹിച്ച സ്ഥാനത്ത് തന്നെയാണ്. എന്നാൽ അവരുടെ സ്ഥിതി അത്ര നല്ലതല്ല. അവർ നിരാശിതരാണ്. ആ പണിയിൽ നിന്നും എങ്ങനെങ്കിലും ഓടിപ്പോയിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നു. പലപ്പോഴും ദൈവജനം തങ്ങളുടെ സ്ഥാനവും സ്ഥിതിയും കൂടി കൂട്ടിക്കുഴയ്ക്കാറുണ്ട് എന്നത് വിചിത്രമായി തോന്നാറുണ്ട്. താങ്കൾ ക്രിസ്തുവിലായിട്ടുണ്ടെങ്കിൽ സുരക്ഷിതനാണ്, താങ്കളുടെ സ്ഥാനം വളരെ നല്ലതാണ്. എന്നാൽ താങ്കളുടെ സ്ഥിതി അഥവാ അവസ്ഥ എപ്രകാരമുണ്ട്? താങ്കൾ നിരാശയിൽ കഴിയുന്ന ഒരു വിശുദ്ധനാണോ? രക്ഷയുടെ നിർണയം പ്രാപിച്ച് ക്രിസ്തുവിൽ നങ്കൂരമടിച്ചിട്ടുള്ള ഒരു വ്യക്തി ആകുന്നു താങ്കളെങ്കിൽ. എന്നാൽ ഇന്ന് എല്ലാം എടുത്തെറിഞ്ഞു പോകുവാനാണ് ചിന്തിക്കുന്നതല്ലേ? എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടുവാനുള്ള പ്രവണത, പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള മനോഭാവം. അങ്ങനെയൊരു അനുഭവമാകുന്നു താങ്കൾക്കെങ്കിൽ, സുഹൃത്തെ, താങ്കളുടെ സ്ഥാനം നല്ലതാണെങ്കിലും സ്ഥിതി മോശമാണ്. എസ്രായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യഹൂദന്മാരുടെ അവസ്ഥ അതായിരുന്നു. അവിടെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ, ദൈവം തന്റെ ജനത്തോടൊപ്പമുണ്ട്, അവന്റെ ഹിതമാണ് നിറവേറുവാൻ പോകുന്നത്. ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയെന്ന് നാം ഇപ്പോൾ ഇനിയും കാണുന്നു. ശത്രു ഇവിടെ വെട്ടിലായതുപോലെയാകും. 6:1 ദാര്യാവേശ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ഡാരം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന രേഖാശാലയിൽ പരിശോധന കഴിച്ചു. അവർ എവിടെയോ പോയി കുഴിച്ചു നോക്കി, മണ്ണുമൂടി കിടന്നിരുന്ന രേഖകളൊക്കെ കണ്ടെടുത്തു. 2-3 അവർ മേദ്യ സംസ്ഥാനത്തിലെ അപ്ത രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി. അതിൽ ജ്ഞാപകമായിട്ട് എഴുതിയിരുന്നത് എന്തെന്നാൽ, കോരെസ് രാജാവിന്റെ 1 കോരെസ് രാജാവ് കൽപ്പന കൊടുത്തത് യെരുശലേമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം, അതിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ടിടണം, അതിന് 60 ഉയരവും 60 വീതിയും ഉണ്ടായിരിക്കണം. നോക്കണേ, അവർ പറഞ്ഞിരിക്കുന്നത് യെരുശലേമിലെ പണിയെ പ്രകാരമായിരിക്കണം എന്നത്രേ. മാത്രമല്ല, 5 വന്നാട്ടെ, അതുകൂടാതെ നെബുക്കനേസർ യെരുശലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുവന്ന ദേവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ മടക്കി കൊടുക്കുകയും അവ യെരുശലേമിലെ മന്ദിരത്തിൽ അതതിന്റെ സ്ഥലത്ത് വരുവാൻ തക്കവണ്ണം ദേവാലയത്തിൽ വെക്കുകയും വേണം. ഇതെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവയെല്ലാം ദാര്യാവേസ് രാജാവ് കുഴിച്ചെടുത്തു. ശത്രു ഇത് സൂചിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ദാര്യാവേസ് ഈ രേഖ ഒരിക്കലും അറിയുമായിരുന്നില്ല. യഹൂദന്മാരുടെ ശത്രുക്കളുടെ മണ്ടത്തരത്തിന്റെ കൂടുതലാണ് ഇവിടെ കാണുന്നത്. തുടർന്ന് ദാര്യാവേസ് തഗ്നായിക്ക് അയക്കുന്ന ദൂത് ഇതത്രേ. 6-7 ആകയാൽ നദിക്കക്കരെ ദേശാധിപതിയായ തഗ്നായിയെ, സെധർ ബോസ്നായിയെ, നിങ്ങളും നദിക്ക് അക്കരയുള്ള അഫർസ്യരായ നിങ്ങളുടെ കൂട്ടക്കാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഈ ദേവാലയത്തിന്റെ പണിക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദേവാലയം അതിന്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ. രസമായിരിക്കുന്നില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ഉണ്ടായിരുന്ന ദേശാധിപതി ആയിരുന്നു തഗ്നായി. യെരുശലേമിലെ ദേവാലയം പണി നിർത്തുവാൻ തനിക്ക് കഴിയുമെന്നാണ് തഗ്നായി കരുതിയത്. എന്നാൽ കോരസിന്റെ തീർപ്പ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദാര്യാവേശ് ഒരു കാര്യം ഗ്രഹിച്ചതെന്നാൽ, മേദ്യരുടെയും പാർസ്യരുടെയും നിയമമാണ് എഴുതി വച്ചിരിക്കുന്നത്, അതൊരു വിധത്തിലും മാറ്റുവാൻ പാടില്ല. അതുകൊണ്ട് അവൻ മറ്റൊരു തീർപ്പുണ്ടാക്കുന്നു. 8 ഈ ദേവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടുന്നതിനെക്കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ, നദിക്ക് അക്കരെ പിരിയുന്ന കരമായ രാജാവിന്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവും കൊടുക്കേണ്ടതാകുന്നു. രാജാവ് അരളി ചെയ്തത് നിങ്ങൾ പണിമുടക്കുന്നത് നിർത്തണമെന്ന് മാത്രമല്ല, നിങ്ങൾ പണിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. നദിയുടെ ആ കരയിൽ നിന്നും നിങ്ങൾ പിരിച്ചെടുക്കുന്ന നികുതി നിങ്ങൾ അവിടെ തന്നെ സൂക്ഷിച്ച് അതിങ്ങോട്ട് പേർഷ്യയിലേക്ക് അയക്കുന്നതിന് പകരം ദേവാലയം പണിയുന്നതിനായി ഈ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതെ, ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരുതുന്ന ദൈവമാണ്. 9-10 അവർ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗമർപ്പിക്കേണ്ടതിനും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാക്കൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, കോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും യെരുശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം പ്രതി കുറവുകൂടാതെ കൊടുക്കേണ്ടതാകുന്നു. എത്ര ആശ്ചര്യകരമായൊരു തീർപ്പാകുന്നു ഇത്! ആരെങ്കിലും പണിയെ തടസ്സപ്പെടുത്തിയാൽ അവന് നല്ല ശിക്ഷ ലഭിക്കുമെന്നും രാജാവ് കൽപ്പിച്ചു. അതെ സുഹൃത്തെ, ദൈവം പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇപ്രകാരമായിരിക്കും. 11 നാം കാണുന്നത്, ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവന്റെ വീട്ടിന്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ തൂക്കിക്കളയുകയും അവന്റെ വീട് അതുനിമിത്തം കുപ്പക്കുന്ന് ആക്കിക്കളയുകയും വേണം എന്നും ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇവിടെ ഹഗ്ഗായിയുടെ പുസ്തകവും സക്കറിയാവിന്റെ പുസ്തകവും വായിക്കുവാൻ രസമാണ്. എത്ര വലിയ കാര്യങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്! 14 നാം കാണുന്നത്, യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു, ഹഗ്ഗായ് പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സക്കറിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും വന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരവും കോരശിന്റെയും ദാര്യാവേശിന്റെയും പാർസി രാജാവായ അർത്ഥശിഷ്ടാവിന്റെയും കൽപ്പന പ്രകാരവും അത് പണിതു തീർത്തു. നോക്കണേ, ഹഗ്ഗായിയുടെയും സക്കറിയാവിന്റെയും ഉത്തേജനത്താൽ ദേവാലയം പണിതു. അവരുടെ ജോലി അതായിരുന്നു. 15-16 ദാര്യാവേശ് രാജാവിന്റെ വാഴ്ചയുടെ 6 ആധാർ മാസം 3 ഈ ആലയം പണിതു തീർത്തു. ഇസ്രായേൽ മക്കളും പുരോഹിതന്മാരും ലേവ്യരും ശേഷം പ്രവാസികളും സന്തോഷത്തോടെ ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ കഴിച്ചു. ഇസ്രായേൽ മക്കളും ശേഷം പ്രവാസികളും എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ആരാണിത്? ഇവിടുത്തെ അർത്ഥം യഹൂദയിലെയും ബെന്യാമിനിലെയും ആളുകൾ മാത്രമല്ല, ഇസ്രായേൽ മക്കൾ മൊത്തം എന്നത്രേ. അതെ, വടക്കേ രാജ്യത്തിലെ 10 ഗോത്രങ്ങളിലെ ജനത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരെല്ലാം ദേവാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്കായി ഒരുമിച്ചുകൂടി. 17 വാക്യത്തിൽ നാം കാണുന്നു, ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് 100 കാളയെയും 200 ആട്ടുകൊറ്റനെയും 400 കുഞ്ഞാടിനെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം എല്ലാ ഇസ്രായേലിനും വേണ്ടി പാപയാഗത്തിനായി 12 വെള്ളാട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. ആർക്കുവേണ്ടിയാണ് ഈ പാപയാഗം? ഇവിടെ അത് വ്യക്തമാണ്, എല്ലാ ഇസ്രായേലിനും വേണ്ടിയാണിത്. 12 ഗോത്രങ്ങളെയും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. 19 മുതലുള്ള വാക്യങ്ങളിൽ, 1 14 തീയതി പ്രവാസികൾ പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ഒരുപോലെ ശുദ്ധീകരിച്ചിരുന്നു. എല്ലാവരും ശുദ്ധിയുള്ളവരായിരുന്നു. അവർ സകല പ്രവാസികൾക്കും തങ്ങളുടെ സഹോദരന്മാരായ പുരോഹിതന്മാർക്കും തങ്ങൾക്കും വേണ്ടി പെസഹ അറുത്തു. അങ്ങനെ പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്ന ഇസ്രായേൽ മക്കളും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ ജാതികളുടെ അശുദ്ധിയെ വെടിഞ്ഞു വന്നവർ ഒക്കെയും പെസഹ തിന്നു. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിൻ ദൈവമായ ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശൂർ രാജാവിന്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു. ദേവാലയത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് 5 ആഴ്ചകൾക്ക് ശേഷം പെസഹ ആചരിച്ചു. പെസഹ ക്രിസ്തുവിന്റെ മരണത്തെ കാണിക്കുന്നതാണ്. അതെ, നമ്മുടെ പെസഹാവനത്രേ. അവർ പെസഹയ്ക്ക് ചുറ്റും കൂടിയപ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ആളത്വത്തിനു ചുറ്റുമാണ് അവർ കൂടിയത് എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. അതെ, നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ കുഞ്ഞാട് അവന്റെ ആളത്വത്തിനു ചുറ്റും കൂടുന്നതായിരുന്നു അവരുടെ ആ ആചരണം. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിനു വേണ്ടി ഒരുക്കിയതായിട്ടുള്ള വിധങ്ങൾ എത്ര അത്ഭുതകരമാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ താങ്കൾ എപ്രകാരമാണ് പ്രതികരിക്കാറുള്ളത്? ദൈവം താങ്കളെ ആഖിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടി ആയിരിക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളിൽ തന്നെ യാതൊരു കഴിവുമില്ല, ശക്തിയുമില്ല എന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതിനായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും നേരിടുവാനായിട്ടുള്ള കൃപ, ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റേതായിട്ടുള്ള നടത്തിപ്പ് ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, വചനമനുസരിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട ഓരോരുത്തരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-42-55882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-42-55882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പാഹി മാ ദേവ ദേവാ. ദേവദേവ പാവന രൂപാ